Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Satpratyayah kimnu vihayasantam hridyesha chintarahito hridakyah katham smaramastamameyamekam tasya smritistatra dridhaiva nishtam mrityunjayam mrityubhyashridanam aham matir mrityumupaiti purvam atha swabhavad amrteshu teshu katham punar mrityudhyovakashah sarvain nidanam jagatohamasya വാച്യ പ്രഭു കശ്ചിദപാരശക്തി ചിത്രേത്ര ലോക്യം ച വിലോകിത ച പടഃ പ്രകാശോപി അഭവത് സ ഏകഃ ആരഭ്യതേ ജീവജഗത്പരാത്മതത്വാഭിധാനേന മതം സമസ്തം ഇദം ത്രയം യാവദഹം മതി സ്യാത് സർവോത്തമ അഹം മതി ശൂന്യനിഷ്ഠാ സത്യം മൃഷാവ ചിദിദം ജടം വാ ദുഃഖം സുഖം വേദി മുദാ വിവാദഃ അദൃഷ്ടലോകാ നിരഹം പ്രതീതിർനിഷ്ഠാ വികല്പാ പരമാഖിലേഷ്ടം സ്വരൂപബുദ്ധിർജഗദീശ്വരേ ച സ്വരൂപധീഹി യാ ആത്മനി യാവദസ്തി അരൂപ ആത്മാ യദികഃ പ്രപശ്യേത് സാ ദൃഷ്ടിരേകാനവധിർഹി പൂർണാ ധിയാ സഹോദേതി ധിയാസ്തമേതി ലോകസ്തോധീ പ്രവിഭാസ്യ ഏഷഃ ധീലോകജന്മക്ഷയധാമപൂർണം സദ്വസ്തു ജന്മക്ഷയശൂന്യമേകം. യത് പഞ്ചകോശാത്മകമസ്തി ദേഹം, അത് വിട്ടുകളഞ്ഞു പോകുന്നു. യത് പഞ്ചകോശാത്മകമസ്തി ദേഹം തദന്തരാകിം ഭുവനം ചകസ്തി ദേഹം വിനാ പഞ്ചവിധം തദേതത് പശ്യന്തി കേവാ ഭുവനം ഭണന്തു ശബ്ദാതിരൂപം ഭുവനം സമസ്തം ശബ്ദാദി സത്യേന്ദ്രിയ വൃത്തിഭാസ്യ സത്യേന്ദ്രിയാണാം മനസോ വശേ സ്യാത് മനോമയം തദ്ഭുവനം വദാമഹ. ഇന്നലെ പ്രധാനമായ ശ്ലോകം പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ച് സത്യമാണോ കള്ളമാണോ എന്നുള്ള വാദം യാതൊരു പ്രയോജനമില്ലാത്തതാണ്. ഇതുപോലെ മഹർഷി പല വാദങ്ങളെയും ബേസിക്കായിട്ട്, നമുക്ക് ഉപയോഗമില്ലാത്ത പല വാദങ്ങളെയും അദ്ദേഹം തള്ളിക്കളയും. പുനർജന്മം, ആരെങ്കിലും ചോദിച്ചാൽ എന്റെ പൂർവജന്മം എനിക്ക് അറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഉടനെ മഹർഷി പറയുന്ന ഉത്തരം, ഇപ്പൊ നീ ജനിച്ചിട്ടുണ്ടോ നോക്കൂ. ഇപ്പൊ ജനിച്ചിട്ടുള്ള ആൾ ആരാണോ, ഇപ്പൊ നീ ജനിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ഈ ജനിച്ചിരിക്കുന്ന ഈ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് തന്നെ അറിഞ്ഞാൽ ബാക്കിയൊക്കെ തെളിയും. അല്ലാതെ വെറുതെ ബുദ്ധി കൊണ്ട് മാത്രം പൂർവജന്മമുണ്ട് ഇല്ല, ഈ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ പുനർജന്മത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കണില്ല, ബിലീഫ് ഇൻ പുനർജന്മ, ബിലീഫ് ഇൻ ലിബറേഷൻ, ഇതൊക്കെ ഈ ഇംഗ്ലീഷുകാരിൽ നിന്ന് കടമെടുത്തതാണ്. വാസ്തവത്തിൽ ഋഷികളുടെ സമ്പ്രദായത്തിൽ ബിലീഫ് എന്നുള്ള വാക്കിനെ അർത്ഥമില്ല. വിശ്വാസം എന്നൊരു സമ്പ്രദായം നമ്മളുടേതിൽ ഇല്ല. ഈ അടുത്ത കാലത്താണ് നമ്മൾ ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഈശ്വര വിശ്വാസം എന്നൊരു വാക്ക് കാണുമോ നോക്കൂ. വിശ്വാസമല്ല ഇവിടെ, ഇവിടെ ദർശനമാണ്, ഇവിടെ ശ്രദ്ധയാണ്, ഭക്തിയാണ്. അതായത് ഉള്ള വസ്തുവാണെന്ന് കാണുന്നതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുമ്പോ തന്നെ അത് ഇല്ല എന്നാണ് അർത്ഥം. പ്രേതത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കാം, ഈശ്വരനിൽ വിശ്വസിക്കുന്നത് നമ്മളുടെ സമ്പ്രദായത്തിലില്ല. അതേപോലെ പുനർജന്മം വിശ്വാസമൊന്നുമല്ല, അതൊരു റിലേറ്റീവ് പ്ലെയിനിലുള്ള ഒരു ഫാക്ട്, അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഒരു പ്രയോജനമില്ലാത്ത വാദമാണ്. അതൊക്കെ തന്നെ ആപേക്ഷികമാണ്. അതുകൊണ്ട് പുനർജന്മമോ പ്രപഞ്ചം ഉണ്മയാണോ അല്ലയോ ഈ വാദങ്ങൾക്കൊന്നും സ്ഥാനമേ കൊടുക്കില്ല മഹർഷി. എന്തിനാ വേണ്ടാത്ത കാര്യമൊക്കെ ചർച്ച ചെയ്യണമെന്ന്. ഒരു നാസ്തികൻ ഒരിക്കല്, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മഹർഷിയോട് പറഞ്ഞു, ഭഗവാനെ, മഹർഷിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, സ്വാമി ഇവര് പറയണതൊക്കെ പൊയ്യാണ്, എല്ലാം പൊയ്, ഈശ്വരൻ പൊയ്, ശാസ്ത്രം പൊയ്, ഇതൊക്കെ കള്ളമാണ്, വാദിക്കാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. മഹർഷി പറഞ്ഞു, സമ്മതിച്ചു, അതെ എല്ലാം പൊയ്, ഈശ്വരൻ പൊയ്, ശാസ്ത്രം പൊയ്, എല്ലാമേ പൊയ്, ഇതെല്ലാം പൊയ്, ചൊല്ലറ നീ ഇരിക്കുകയല്ലയോ, എല്ലാം കള്ളം കള്ളം എന്ന് പറയുന്ന ആളുണ്ടല്ലോ അല്ലേ, ആ ഞാനുണ്ട് അതുകൊണ്ടാണല്ലോ ഒക്കെ കള്ളെന്ന് പറയുന്നത്. അത് മതി, നീ ആ നാസ്തികനല്ല ആസ്തികനാണ്. ആരസ്തി എന്ന് പറയണോ അവൻ നാസ്തികനല്ല, നാസ്തി എന്ന് പറയണവനാണ് നാസ്തികൻ. വാസ്തവത്തിൽ ലോകത്തിൽ നാസ്തികന്മാരേ ഇല്ല, എല്ലാരും ഞാനുണ്ട് എന്ന് സമ്മതിക്കുന്നവരാണ്. ഉണ്ട് എന്ന് അറിയണ്ടല്ലോ അല്ലെ, ഈ ഉള്ള ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കും. ഈശ്വരനെ ഇല്ല എന്ന് പറയാം, എന്താന്ന് വെച്ചാൽ ഇയാള് കാണണില്ല. ജഗത്തില് പല വിശ്വാസങ്ങളെയും നിഷേധിക്കാം, പക്ഷേ തന്നെ താൻ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. വിദ്യാരണ്യ സ്വാമികൾ പറയണത്, എനിക്കൊരു ആത്മാവില്ല എന്ന് പറയണവൻ, അതായത് ബൗദ്ധന്മാരങ്ങനെ പറഞ്ഞുവല്ലോ, അത് വിദ്യാരണ്യ സ്വാമികൾ പറയണത്, തെരുവിലിറങ്ങി എനിക്ക് നാവില്ല നാവില്ല എന്ന് വിളിച്ചു പറയണ ആളെ പോലെയാണോ എന്നാണ്. ഒരാള് തെരുവിലിറങ്ങി എനിക്ക് നാവില്ല എനിക്ക് നാവില്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ എനിക്ക് ആത്മാവില്ല എനിക്ക് ഞാനില്ല എന്നൊക്കെ പറയണത് നാവില്ല എന്ന് പറയണ പോലെ, അത് ഉള്ള വസ്തുവാണ് അവിടുന്ന് വിളിച്ചു പറയണത് ഇല്ല ഇല്ല എന്ന്. അപ്പോ ഇത് വേണ്ടാത്ത വാദമാണ്, ഒരു പ്രയോജനമില്ലാത്ത വാദമാണ്. ഇത് സത്യമാണോ കള്ളമാണോ ചിത്താണോ ജഡമാണോ, വേണ്ടത് എന്താ? പ്രയോജനകരമാക്കണം ജീവിതത്തിന്. പ്രയോജനകരമാക്കണം എന്ന് വെച്ചാലോ തന്നെ താൻ അറിയണം. ഉള്ള വസ്തു എന്താണ്? ഞാൻ ഉണ്ട് എന്ന് അറിയണം. ഈ ഞാൻ ആര് എന്ന് അന്വേഷിച്ചു നോക്കിയാൽ അഹങ്കാരം നാശമാകും. അഹങ്കാരം നശിക്കുന്ന സ്ഥാനത്ത് അഹവിനാശമേ അരുൾ വിലാസമേ ഇൻപവികാസമേ. ആത്മവിദ്യാഗീതത്തില് മഹർഷി മനോഹരമായിട്ട് ഇത് മൂന്നും ചേർക്കും. അഹം നശിക്കുമ്പോ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ അഹവിനാശമേ അരുൾ വിലാസമേ ഇൻപവികാസമേ. ഈ അഹം നശിക്കുന്ന സ്ഥാനത്ത് അരുൾ വിലാസമേ, അരുൾ എന്ന് വെച്ചാൽ കൃപ, കൃപ എന്ന് വെച്ചാൽ എന്താ? അനിർവചനീയമായ അനുഗ്രഹശക്തി. അതെപ്പോഴും ഉണ്ട് ഈ അഹങ്കാരം, അതിന് തടസ്സം നിൽക്കണു. ദേവരാജ മുതലിയാൾ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ മഹർഷിയോട് പറഞ്ഞു, ഭഗവാനെ മോക്ഷമടയണം അരുൾ വേണമേ ഭഗവാനെ. ഉടനെ ഉത്തരം വന്നു, അരുൾ ദാ ഇരുക്കു പോയി, നീർ കുറുക്കെ വരാമറുന്താ പറ, ഉള്ളത് കൃപയാണ്, ഉള്ളത് അനുഗ്രഹം മാത്രം. ആ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അഹങ്കാരം കയറി വരാതിരുന്നാൽ മാത്രം മതി. അപ്പൊ അഹങ്കാരം ഉദിക്കുന്ന സ്ഥാനത്തിൽ അടങ്ങുമ്പോ അഹവിനാശമേ അരുൾ വിലാസമേ. ഈ ഡാമിലൊക്കെ ഷട്ടർ മുകളിലേക്ക് പൊന്തണ ഷട്ടർ ഉണ്ടാവും, ആ മുകളിലേക്ക് പൊന്തണ ഷട്ടർ ചോട്ടിലേക്ക് താണു കഴിഞ്ഞാൽ വെള്ളം വരും. അതുപോലെ ഈ അഹങ്കാരം മേലേക്ക് പൊന്തിയാൽ ഈ കൃപാ പ്രവാഹം നിലയ്ക്കും, അത് താണാൽ കൃപാപ്രവാഹമാണ്. അരുൾ വിലാസമേ ഇൻപ വികാസമേ, ആനന്ദത്തിന്റെ വികാസം, അനുഭൂതിയുടെ വികാസം. അനുഭൂതി എന്ന് പറയുന്നത് വികസിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സൂര്യൻ ഇതപ്പോ രണ്ടു ദിവസമായിട്ട് സൂര്യപ്രകാശമേ ഇല്ല, സൂര്യപ്രകാശം ഇല്ലാതെയാണോ? സൂര്യപ്രകാശമൊക്കെ ഉണ്ട്, മേഘം നിറഞ്ഞിട്ട് മറച്ചിരിക്കണു അത്രയേ ഉള്ളൂ. അപ്പൊ മേഘം കുറച്ചു കുറച്ചായിട്ട് മാറുമ്പോ സൂര്യപ്രകാശം വികസിക്കണു എന്ന് നമ്മൾ പറയും. വാസ്തവത്തിൽ സൂര്യപ്രകാശം വികസിക്കണമെന്നില്ല, ഉണ്ട്. മേഘമുള്ളത് പോലും സൂര്യപ്രകാശം കൊണ്ട് അറിയണു. മേഘം മറയും തോറും സൂര്യപ്രകാശത്തിനെ കൂടുതൽ കൂടുതൽ അറിയുന്നു. അതുപോലെ ഉള്ളിലുള്ള ഈ അഹങ്കാരം പതുക്കെ 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 വഴിമാറി തരുമ്പോ, വാസനകൾ പതുക്കെ പതുക്കെ വഴിമാറി തരുമ്പോ, ഇന്നലെ പറഞ്ഞ സൂക്ഷ്മ ശരീരം പതുക്കെ 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 മാറുമ്പോ അരുൾ വിലാസമേ ഇൻപ വികാസമേ. അപ്പോ യത്നിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. യത്നം, നമ്മളുടെ പ്രയത്നം മുഴുവൻ ആത്മവിചാരത്തിനാണ്. പക്ഷെ മനുഷ്യര് ഊർജത്തിനെ വെറുതെ കളയും, വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഊർജത്തിനെ കളഞ്ഞുകൊണ്ടിരിക്കും, ചർച്ച ചെയ്തിട്ട് സമയം കളയും. അതേപോലെ അനാവശ്യമായ കാര്യങ്ങളില് അത് സാധനയാണെന്ന് ധരിച്ചിട്ട് അതിൽ പ്രയത്നിച്ചിട്ടും സമയം കളയും. ഇതിലൊക്കെ വളരെ ജാഗ്രതയായിട്ട് ഒരു നടുവിൽ നിൽക്കുന്ന ഒരു സ്റ്റാൻഡായിരുന്നു മഹർഷിയുടെ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒന്നും സമ്മതിക്കില്ല. തപസ് എന്ന് വെച്ചാൽ ഒരേ ഒരു ഡെഫിനിഷനെ തപസ്സിനുള്ളൂ, ബാക്കിയുള്ള തപസ്സിലൊക്കെ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ചിലർ ആഹാരമേ കഴിക്കാതിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ നാലു പേര് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആഹാരം കഴിക്കാതിരിക്കുന്നതിൽ അദ്ദേഹത്തിന് ബഹുമാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. നാലു പേര് കാണുന്നുണ്ടല്ലോ, ഇനിയിപ്പോ ആഹാരം കഴിച്ചാൽ നമ്മളുടെ തപസ് പോയി എന്ന് വിചാരിക്കും അവര്. അതുകൊണ്ട് അതിനുവേണ്ടി അവർക്ക് വേണ്ടി വേഷം കിട്ടും. അതേപോലെ പല തപസ്സുകളും ലോകത്തിന് വേണ്ടിയായിത്തീരും. പക്ഷേ ഈ ഒരു തപസ് സദാ തന്നെ ജാഗ്രതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, അഹങ്കാരത്തിന്റെ ഓരോ ചലനത്തിനെയും, മാളത്തിന്റെ ഉള്ളിൽ നിന്ന് എലി വരുന്നതിന് പൂച്ച നോക്കണ പോലെ, ആ എലിയെ പൂച്ച എങ്ങനെ നോക്കുവോ അതുപോലെ ഉള്ള വീക്ഷണമാണ് ഉള്ളില്. അത് എവിടുന്ന് പൊന്തുണു, എന്ന് നോക്കുമ്പോ നിരഹം പ്രതീതിർ നിഷ്ഠ എന്ന് പറഞ്ഞു. അഹം പ്രതീതി ഇല്ലാത്ത നിഷ്ഠ, അതാണ് ചുമ്മായിരിക്കൽ എന്ന് പറയുന്നത്. വിഷമമേ ഇല്ലാത്തത്. മഹർഷി ആത്മവിചാരവും ഉപദേശിച്ചപ്പോ പഴയ കാലത്തെ ഒരു തമിഴ് പാട്ടുണ്ട്, നന്ദനാർ ചരിത്രം. ഗോപാലകൃഷ്ണ ഭാരതി എഴുതിയ നന്ദനാർ ചരിത്രത്തിലെ പാട്ട്. അതിൽ നന്ദനാർ പാടുന്ന പാട്ടാണ് ഇത്. വളരെ കഷ്ടമാണെന്നാണ്, യോഗവിദ്യയെക്കുറിച്ചാണ് നന്ദനാർ പാടിയിരിക്കുന്നത്. ഈ കുണ്ടലിനി ശക്തി മൂലാധാരത്തു നിന്ന് കയറി സഹസ്രാരത്തിലേക്ക് പോകുന്നത് വളരെ വിഷമം പിടിച്ച കാര്യം. അയ്യേ മെത്ത കഠിനം, അയ്യേ മെത്ത കഠിനം. മെത്ത കഠിനം എന്ന് വെച്ചാൽ വളരെ കഠിനം എന്നാണ് പാട്ട്. ഈ പാട്ട് മഹർഷിയുടെ മുമ്പിൽ ആരോ പാടി, അപ്പൊ മുരുകനാർ സ്വാമികൾ അതിനെ മാറ്റി എഴുതി. അദ്ദേഹം മഹർഷിയുടെ കൃപ കൊണ്ട് ഒരു പ്രയത്നവും ഇല്ലാതെ സാക്ഷാത്കാരം നേടിയ ആളാണ് മുരുകനാർ. അപ്പൊ അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റിയില്ല ഇത് മെത്ത കഠിനം. മുരുകനാറാണ് ആദ്യത്തെ ലൈൻ എഴുതിയത്. മുരുകനാരോട് ചോദിച്ചു, സ്വാമികൾ എന്ത് സാധനയാ ചെയ്തതെന്ന് ചോദിച്ചു ഒരിക്കലും ഒരാള്. സാധനയാ, ദേഷ്യം വന്നു മുരുകനാർ. സാധന ചെയ്യ എങ്ക സമയം, കണ്ണ മൂടുറത്തേക്കേ എനക്ക് ഭഗവാൻ സമയം തരല, കണ്ണടയ്ക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല എന്നാണ്. അതിനു മുമ്പ് സത്യം പ്രകാശിച്ചു, അത്ര എളുപ്പമായ അദ്ദേഹത്തിന് വസ്തു പ്രകാശിച്ചു. അങ്ങനെയുള്ള മുരുകനാറിനെ സമ്മതിക്കാൻ പറ്റിയില്ല. മെത്ത കഠിനം എന്ന് പറഞ്ഞപ്പോ മുരുകനാർ മാറ്റി എഴുതി, അയ്യേ അതിസുലഭം ആത്മവിത്ത, അയ്യേ അതിസുലഭം. മഹർഷിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു പൂർണമാക്കാൻ പാട്ട്. ഊനാറുടൽ ഇതുവേ നാനാമെന്നും നിനൈവേ നാനാ നിനൈവുകൾ ഷേറോർ നാറെനുമതനാൽ നാൻ യാർ ഇടം ഏതെന്று ഉൾപോനാൽ നിനൈവുകൾ പോയ് നാൻ നാൻ എന ഗുഹയുൾ താനായി തികഴും ആത്മജ്ഞാനമേ അതുവേ മൗനമേ ഏകസ്ഥാനമേ ഇൻപസ്ഥാനമേ അയ്യേ അതിസുലഭം ആത്മവിത്ത, അയ്യേ അതിസുലഭം. ഭഗവാൻ എഴുതി പൂർത്തി ചെയ്തതാണ്. ആത്മവിദ്യ വളരെ സുലഭം. എന്താന്ന് വെച്ചാൽ ഊനാറുടൽ ഇതുവേ, ഊൺ ആർ ഉടൽ ശരീരം, ഉടൽ എന്നൊക്കെ ശരീരം. ശരീരം എങ്ങനെ ഉണ്ടായി? ഊണ് കൊണ്ടുണ്ടായി. തമിഴിൽ നിന്നുള്ള ഊണ് എന്നുള്ള വാക്കാണ് മലയാളത്തിൽ ഊണായത്. തമിഴിലുണ്ട് ഈ വാക്ക് ഊണ്. ഊൺ ആർ ഉടൽ ഇതുവേ നാനാം, ഈ ശരീരം ഞാനാണ് എന്നുള്ള വിചാരം നീക്കിയിട്ട് നാൻ യാർ എന്ന് ഇടം ഏതെന്ന് ഉൾപോനാൽ. അനേക വിചാരങ്ങളുണ്ടല്ലോ മനസ്സില്, നാനാ നിനൈവുകൾ ചേരോർ നാർ. അനേക വിചാരങ്ങളോടുകൂടിയ മനസ്സില് നാൻ യാർ എന്ന് ഇടമേതെന്ന് ഉൾപോനാൽ, ഈ ഞാൻ ആരാണ്, ഈ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ചലിച്ചു പൊന്തുണു എന്ന് ആരാഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ മുങ്ങിയാല് നിനൈവുകൾ പോയി, ആ ചിത്തവൃത്തികളൊക്കെ മറഞ്ഞ് നാൻ നാൻ എന്ന ഗുഹയുൾ താനായി തികഴും ആത്മജ്ഞാനമേ ഇതുവേ മൗനമേ ഏകവാനമേ ഇൻപസ്ഥാനമേ. ഞാൻ എന്നുള്ള ഈ അഹങ്കാരം പോയി ആ സ്ഥാനത്ത് മറ്റൊരു ഞാൻ പ്രകാശിക്കും. മഹർഷിയുടെ സമ്പ്രദായം അങ്ങനെയാണ്. അഖണ്ഡ ബോധം പ്രകാശിക്കുമെന്നോ ബ്രഹ്മം പ്രകാശിക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്നുള്ളത് പോയി താൻ താനായി മറ്റൊന്ന് പ്രകാശിക്കും. അത് പരമപൂർണ സത്, അത് അഹങ്കാരമല്ല. ഇതുവേ ഏകവാനമേ അഖണ്ഡാകാശം ചിദാകാശം. ഇൻപസ്ഥാനമേ ആനന്ദസ്ഥാനം. മൗനമേ അത് തന്നെ മൗനസ്ഥിതി. അഹങ്കാരം ഉദിക്കാതിരിക്കുന്നതാണ് മൗനം, അല്ലാതെ വായുകൊണ്ട് അടച്ചു വെക്കുന്നത് മാത്രമല്ല. അഹങ്കാരം ഉദിക്കാത്ത സ്ഥിതി സദാ ഉള്ള പ്രിമോർഡിയൽ സൈലൻസ്, ഒരു ക്രിയേറ്റഡ് സൈലൻസ് അല്ല, അതെപ്പോഴും ഉള്ള മൗനം. മൗനമേ ആ സ്ഥിതിയിൽ ഒന്നും ചെയ്യാനില്ല. കർമാതികട്ടവിഴ ജന്മാതി നഷ്ടമേഴ എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത് ശുൽമാനദത്തനുവിൽ കർമാതി ശിരിതിൻറി ഷുമ്മാ അമർന്നിരിക്ക അമ്മാ അകത്തിൽ ആത്മജ്യോതിയേ നിതാനുഭൂതിയേ ഇരാത് ഭീതിയേ ഇൻപ അംബോധിയേ അയ്യേ അതിസുലഭം ആത്മവിത്ത അയ്യേ അതിസുലഭം. കർമാതി കട്ട് അവിഴ, കർമ്മത്തിന്റെ കെട്ട്, പ്രാരബ്ധം ആഗാമി സഞ്ചിതം എന്ന കർമ്മത്തിന്റെ കെട്ടൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന കുറ്റി ഏതാ? ഞാൻ എന്നുള്ള അഹങ്കാരം. അഹങ്കാരം ഇല്ലെങ്കിൽ കർമ്മബന്ധങ്ങളൊക്കെ ആരനുഭവിക്കും? അനുഭവിക്കാൻ ഒരു അഹങ്കാരം ഉണ്ടെങ്കിലല്ലേ അനുഭവിക്കുള്ളൂ. ജനനം മരണം സുഖം ദുഃഖം ഒക്കെ അനുഭവിക്കാൻ ഈ അഹങ്കാരം വേണം. ആ അഹങ്കാരം വാസ്തവമല്ല എന്ന് അന്വേഷണം കൊണ്ട് കണ്ടെത്തി സ്വരൂപത്തിൽ അമർന്നു കഴിഞ്ഞാൽ കർമാദി കട്ടവിഴ് ജന്മാദി നഷ്ടമഴ്, പിന്നെ ജനനം മരണം ഒന്നുമില്ല, അതൊക്കെ നഷ്ടമായി. ജന്മാദി നഷ്ടമഴ് എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത്. മഹർഷിയെ പോലെ ഒരാള്, ശങ്കരാചാര്യരെ പോലെയുള്ള ആൾ, സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നു, സുസുഖം കർത്തും അവ്യയം, ചെയ്യാൻ വളരെ എളുപ്പമെന്ന്. നമ്മുടെ പ്രഭാഷണം ചെയ്യുന്ന ആളുകളൊക്കെ ഇത് വരേണ്ടതെന്നും കഷ്ടമാണെന്നും ഒക്കെ പറഞ്ഞ് പരപ്പിച്ചാൽ എങ്ങനെ ശരിയാവും? ആചാര്യസ്വാമികളെ പോലെയുള്ളവർ അല്ലേ മഹർഷി പറയുമ്പോ, ഏ അദ്ദേഹത്തിന് പറയാം, എന്നാലും നമുക്ക് കഷ്ടം. ഈ പറയണവൻ ആരാ? അവനെ പിടിക്കുക, അതാണ് ഞാൻ ആരോന്നുള്ള വിചാരം. ഗുരുവിന്റെ വാക്കിനും നമ്മളുടെ അനുഭൂതിക്കും നടുവിൽ ഒരുത്തൻ ഇന്റർപ്രേറ്ററായിട്ട് വരുന്നുണ്ടല്ലോ, നടുവിൽ അയാളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. നടുവിൽ പൊന്തിയിട്ട് അദ്ദേഹത്തിന് പറയാം, എന്നാലും പറ്റണില്ലല്ലോ, ഇന്നാലും ബട്ട് ഈഫ് ഒക്കെ കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ, അയാളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു. ഒബ്സർവ് ഹിം, ഡു നോട്ട് അലൗ ഹിം ടു പൊലൂട്ട്. ഓ കർമാദി കട്ടവിഴ് ജന്മാദി നഷ്ടമഴ, ജനന മരണങ്ങളൊക്കെ അസ്തമിച്ചു. എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്ക എളിത്, എല്ലാ മാർഗത്തിനേക്കാളും ഈ മാർഗം വളരെ എളുപ്പം. കാരണം എന്താ? ഋജു മാർഗം. എവിടെയുള്ള ആൾക്ക് വേണമെങ്കിലും ആവാം. ഏത് ലോകത്തിൽ ജനിച്ച ആൾക്കും ഞാൻ എന്നുള്ള അനുഭവമുണ്ട്, അന്വേഷിക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. യൂണിവേഴ്സൽ പാത്താണ്. നമ്മളിപ്പോ ശിവൻ വിഷ്ണു എന്നൊക്കെ പറഞ്ഞാൽ വൈഷ്ണവര് ശിവനെ ആരാധിക്കില്ല, ശിവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ ശൈവർ ആരാധിക്കില്ല, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമല്ല, അള്ളാ എന്ന് പറഞ്ഞാൽ വേറെ ഒരാൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഏത് ലോകത്തിൽ ജനിച്ച ആൾക്കും ഇതിലൊന്നും വേദാന്തം ആത്മാ ബ്രഹ്മം എന്നൊക്കെ വിചാരം ചെയ്യാൻ പറഞ്ഞാലും പഠിക്കണം, വാക്കുകളൊക്കെ അറിയണം. പക്ഷേ യാതൊരുവിധ വിധിയും ഇല്ലെങ്കിലും ഒന്നും പഠിക്കാത്തവനും ഒരു അറിവുമില്ലാത്തവനും ഈ ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുന്ന ആർക്കാ മനസ്സിലാവാത്തത്? ഏതാൾക്കാ മനസ്സിലായി? ഇതിന് ഒരു പഠിപ്പും വേണ്ട, ഒരുവിധത്തിലുള്ള പ്രീ എഡ്യൂക്കേഷനും വേണ്ട, ചിത്തശുദ്ധി മാത്രം ഉണ്ടെങ്കിൽ മതി. എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത്. എന്താ എളിത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിലൊക്കെ എന്തെങ്കിലും ചെയ്യണം. ഇതിലോ സുൽമാനതത്തനുവിൽ കർമാതി ശിരിതിൻറി ചുമ്മാ അമർന്തിരുക്ക് അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ നിതാനുഭൂതിയെ ഇരാത് ഭീതിയെ ഇൻപ അംബോധിയെ അയ്യേ അതിസുലഭം. ഹൃദയത്തില് നിതാനുഭൂതി, സ്വരൂപാനുഭൂതി, സദാ അനുഭൂതി. ഇരാതു ഭീതി എന്നാണ്, ഭയം ഇല്ല അവിടെ. ഭയം ഉണ്ടാവണമെങ്കിൽ അഹങ്കാരം വേണം. അഹങ്കാരം ഉണ്ടെങ്കിലേ ഭയമുള്ളൂ, അല്ലെങ്കിൽ ആര് ഭയപ്പെടും? ഭയപ്പെടുന്നവൻ ആര്? എന്തിനെ ഭയപ്പെടണം? ഭയക്കാൻ ആരുണ്ടവിടെ? അപ്പൊ അഹങ്കാരം പോയാ ഭയവും പോയി. ഇരാതു ഭീതിയെ ഇൻപ അംബോധിയെ, അംബോധി എന്ന് വെച്ചാൽ സമുദ്രം, ആനന്ദത്തിന്റെ സമുദ്രം. അപ്പൊ ഈ അഹങ്കാരമാണ് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്ത് സ്വരൂപനിഷ്ഠ സാധിച്ചാൽ സകല ദുഃഖങ്ങളും വികൽപ്പങ്ങളൊക്കെ അസ്തമിച്ചു. വികൽപ്പം എന്ന് വെച്ചാൽ ദുഃഖം, കോൺഫ്ലിക്ട്, അതാണ് വികൽപ്പം. രണ്ടുപേരും അഹങ്കാരം ഉണ്ടെങ്കിൽ കോൺഫ്ലിക്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ. ഇവിടെ ഒരാള് സകലത്തിനും കോൺഫ്ലിക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അയാൾ അവിടുന്ന് പോയാലോ ഒരുവിധത്തിലുള്ള കോൺഫ്ലിക്റ്റും ഇല്ല, എല്ലാം അസ്തമിച്ചു. അപ്പൊ വികൽപ്പവും അസ്തമിച്ചു. അവികൽപ്പനിഷ്ഠ എന്നാണ്, നിർവികൽപ്പനിഷ്ഠ. അയാളിൽ യാതൊരു വികൽപ്പവും ഇല്ല, ഒരു തടസ്സവും ഇല്ല, യാതൊരാഗ്രഹവും ഇല്ല, സ്വതന്ത്രനാണ് അയാൾ. അപ്പോ അതാണ് നിഷ്ഠ, അവികൽപ്പ, പരമാ അഖിലേഷ്ഠ എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമുള്ള നിഷ്ഠയാണ് അവികൽപ്പനിഷ്ഠ. അവിടെ ലോകം കാണപ്പെടുന്നില്ല. ലോകം കാണപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഈ കാണുന്നതൊക്കെ മറഞ്ഞു പോകും എന്നർത്ഥമല്ല, ഒന്നും ഉള്ളിൽ കിടക്കില്ല എന്നർത്ഥം. ഉള്ളിൽ രാഗദ്വേഷം ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കിടക്കുള്ളൂ. രാഗദ്വേഷം ഇല്ലെങ്കിൽ എല്ലാറ്റിനോടും വ്യവഹരിച്ചാലും ഒന്നും ഉള്ളില് കിടക്കില്ല. അറ്റാച്ച്മെന്റും അവേർഷൻ, ഇത് രണ്ടെണ്ണമാണ് ജഗത്തിനെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്, ജഗത്തിനെ ഉള്ളിലേക്ക് കിടത്തുന്നത്. അറ്റാച്ച്മെന്റും അവേർഷനും ഇല്ലെങ്കിൽ ഒന്നും ഉള്ളിൽ കിടക്കില്ല, യാതൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കില്ല. എന്നാൽ എന്തു വേണമെങ്കിൽ ലോകത്തിൽ വ്യവഹരിക്കാനും പറ്റും. അപ്പോ അത് അവികൽപ്പ നിഷ്ഠ, അതാണ് സഹജജ്ഞാനികളുടെ നിഷ്ഠ. എന്തുകൊണ്ട് അവർക്കൊന്നും ഉള്ളിൽ കടക്കണില്ല? അവരുടെ മനസ്സ് അറ്റുപോയിരിക്കണു, വാസനാശൂന്യമായിരിക്കണു. വാസനാശൂന്യമായതുകൊണ്ട് വെളിയിലുള്ള പദാർത്ഥങ്ങളൊക്കെ ബ്രഹ്മമയമാണെന്നുള്ള നിശ്ചയവും അവർക്കുണ്ടായിരിക്കും. കാണപ്പെടുന്ന പദാർത്ഥങ്ങളൊക്കെ തന്നെ ബ്രഹ്മമയമാണ്, സകലതും ജഗദ്രൂപേണ ബ്രഹ്മം തന്നെയാണ് പ്രകാശിക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നാമരൂപങ്ങളിലോടുള്ള ആസക്തികൾ വിട്ടുപോകുന്നു. അതുകൊണ്ട് നിഷ്ഠ അഭികൽപ്പ പരമാ അഖിലേഷ്ട, എല്ലാവർക്കും ഇഷ്ടമുള്ള നിഷ്ഠയാണ് ഈ അഭികൽപ്പ നിഷ്ഠ. ഇത്രയും പറഞ്ഞ് പ്രപഞ്ചം മനസ്സ് പൊന്തുമ്പോഴാണ് പൊന്തിക്കാണുന്നത്. മനസ്സ് ലയിക്കുമ്പോ സകല അനുഭവങ്ങളും ലയിക്കുന്നു. മനസ്സിന്റെ മൂന്നവസ്ഥകളാണ് സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്. സുഷുപ്തി എന്ന് പറയുന്നത് ആവരണ അവസ്ഥയാണ് പ്രധാനമായിട്ട്. സ്വപ്നവും ജാഗ്രത്തും ആവരണവും വിക്ഷേപവും, പ്രത്യേകിച്ച് വിക്ഷേപമാണ് സ്വപ്നത്തിലും ജാഗ്രത. സുഷുപ്തിയിൽ ആത്മാവിനെയോ അനാത്മാവിനെയോ പ്രത്യേകിച്ച് അറിയുന്നില്ല. സ്വപ്നത്തിലും ജാഗ്രത്തിലും ആത്മാവിനെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, അനാത്മവസ്തുക്കളെയൊക്കെ അറിയുന്നുമുണ്ട്. തന്നെ അറിയുന്നില്ല, താനല്ലാത്ത വസ്തുക്കളെയൊക്കെ അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് ദുഃഖം. ഈ വിക്ഷേപശക്തി കൊണ്ടാണ് ഇത്രയധികം ദുഃഖം. താനല്ലാത്തതിനെയൊക്കെ താനെന്ന് കരുതുകയും ചെയ്യുന്നു. തന്നെ അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ, താനല്ലാത്തതിനെയൊക്കെ താനെന്ന് കരുതുകയും ചെയ്താൽ അത് അപാര ദുഃഖത്തിന് കാരണമായിട്ട് തീരും. അപ്പോ ഇതാണ് ജാഗ്രതത്തിന്റെ അവസ്ഥ. അതിന് മൂല കാരണം മനസ്സാണ്, മനസ്സിന്റെ ഈ മൂന്നവസ്ഥകൾ. അപ്പൊ മനസ്സ് ഈ മൂന്നവസ്ഥകളും ഏതൊരധിഷ്ഠാനത്തിലുണ്ടാവുന്നു? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാതിപിപീലികാന്തതനുഷു പ്രോത ജഗത്സാക്ഷിണി സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാളോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാ മമ. ആചാര്യസ്വാമികളുടെ മനീഷാപഞ്ചകമാണ്. ചണ്ഡാളനാവട്ടെ, അവൻ ബ്രാഹ്മണനാവട്ടെ, ആരുടെ ഉള്ളില് മനീഷ ഉണ്ടോ, സ്ഫൂർത്തിയുണ്ടോ, പ്രജ്ഞയുണ്ടോ? എന്താ പ്രജ്ഞ? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നും അവസ്ഥകളാണ്. അവസ്ഥ എന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് ഒക്കെ മാറി 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 വരും. ഈ അവസ്ഥകളൊക്കെ ആരിൽ ഉണ്ടാകുന്നുവോ, ആരാണോ ജാഗ്രതത്തിലുള്ള ഞാൻ തന്നെയല്ലേ സ്വപ്നം കാണുന്നത്, വേറെ ആളല്ലോ. സ്വപ്നം കാണുന്ന ഞാൻ തന്നെയാണ് സുഖമായിട്ട് ഉറങ്ങിയതും, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ മൂന്ന് ഒരാളല്ലെങ്കിൽ വേറെ വേറെ ആളാണെങ്കിൽ അത്യന്തം കുഴപ്പമായി പോകും. അപ്പൊ സ്വപ്നം, ജാഗ്രത, സുഷുപ്തി മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായിട്ടുള്ള ഞാൻ, ഇതിനൊക്കെ സാക്ഷിയായ ഞാൻ ഈ മൂന്നിലും വിട്ടുനിൽക്കുന്നു. അത് പ്രജ്ഞ. ആ വസ്തുവാണ് ഞാൻ എന്ന ദൃഢമായ ഉറപ്പ് ആർക്കുണ്ടോ അവൻ ചണ്ഡാളനാവട്ടെ ബ്രാഹ്മണനാവട്ടെ അവൻ ഗുരുവാണ് എന്നാണ്. എന്താ കാരണം? ഗുരുത്വം അവന് കൊടുക്കാൻ കാരണം അവൻ ഈ മായയുടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരിക്കുന്നു. ഇത് മൂന്ന് മായയുടെ ക്ഷേത്രമാണ്, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. അയാൾ സദാ തുരിയസ്ഥിതനാണ്. തുരിയസ്ഥിതൻ എന്ന് വെച്ചാൽ സാക്ഷിയായിട്ട് നിൽക്കണമെന്ന്, മൂന്നിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ മൂന്നും അവർക്ക് വന്നും പോയും കൊണ്ടിരിക്കും, ജ്ഞാനികൾക്കും. പക്ഷേ സാക്ഷിഭാവം കൈവിടുകയേയില്ല. അപ്പൊ മനസ്സിന്റെ ഈ ഉദിക്കലും അസ്തമിക്കലും കൊണ്ട് മോഹിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനസ്സിന്റെ ഉദയാസ്തമനങ്ങൾക്ക് ഹേതുവായിട്ട് ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യാതെ അധിഷ്ഠാനമായിട്ട് നിൽക്കുന്ന ബോധം, കോൺഷ്യസ്നെസ്, അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം എന്ന ദൃഢനിഷ്ഠയാണ് ആത്മനിഷ്ഠ എന്ന് പറഞ്ഞത്. ഇത് നേടാൻ പല മാർഗങ്ങളും, മനസ്സിനെ വശപ്പെടുത്താനായിട്ട് അല്ലെ, ഭഗവാന്റെ രൂപത്തിനെ ഭജിക്കുന്നു, നാമം ജപിക്കുന്നു, അതുപോലെ അനേകവിധ മന്ത്രജപങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത്, ഏത് സ്ഥാനത്തിൽ നിൽക്കണു, ഇതുകൊണ്ടൊക്കെ എന്തു പ്രയോജനം ഉണ്ടാകുന്നു, ഏതു വിധത്തിലാണ് മനുഷ്യൻ മുന്നോട്ട് പോണത്, അതാണ് അടുത്ത ശ്ലോകം നോക്കാം. ആളുകൾക്ക് പല ദർശനങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊന്നും യഥാർത്ഥത്തിലുള്ള സദ്ദർശനമല്ല. അതിന് നമ്മളെ പക്വപ്പെടുത്തുന്ന ദർശനങ്ങൾ,